We continue our study in the paradoxes of the Christian life.
ഇന്നേ രാവിലെ സമയം ക്രിസ്തീയ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്നുള്ള ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ പഠനം നമുക്ക് തുടരാം.
We are going to look at eight different areas where there are paradoxes in the Christian life.
ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളുടേതായ എട്ട് വ്യത്യസ്ത മേഖലകളാണ് നാം തുടർച്ചയായി ചിന്തിക്കുന്നത്.
You remember what we thought of yesterday?
ഇന്നലെ നാം രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ?
First that we have to know we are sinners before we can become righteous.
ഒന്നാമതായി നാം പറഞ്ഞത് വൈരുദ്ധ്യം നാം ദൈവത്തിന്റെ നീതിയിലേക്ക് വരണമെന്നവരിൽ ഒന്നാമതായിട്ട് നാം പാപികളാണ് എന്നുള്ള കാര്യം നാം കണ്ടെത്തണം.
And also connected with that, the more righteous we become, the more we are aware of sin in our life.
അതിനോട് ബന്ധപ്പെട്ട് നാം ഇങ്ങനെയും പറഞ്ഞു, നാം കൂടുതൽ നീതിയുള്ളവരായി ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്.
Truly holy man is not aware of his holiness as much as he is aware of his sin.
യഥാർത്ഥത്തില് ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ആ വ്യക്തി അവന്റെ പാപത്തെ കുറിച്ച് ബോധമുള്ളിടത്തോളം അവന്റെ വിശുദ്ധിയെ കുറിച്ച് ബോധമുള്ളവനായിരിക്കില്ല എന്നുള്ളതാണ്.
If any of you are very conscious of your holiness, it actually proves you are not holy.
ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിത വിശുദ്ധിയെ കുറിച്ച് ഹൃദയത്തിൽ വലിയ ബോധ്യമുണ്ടെന്ന് വരികിൽ വാസ്തവത്തിൽ നിങ്ങൾ ദൈവമുൻപാകെ വിശുദ്ധരല്ല എന്നുള്ളതാണ്.
Christianity is so different from all other religions.
ഇവിടെയാണ് ക്രിസ്തീയ മാർഗം ലോകത്തിലുള്ള ഇതര മതങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത്.
In all religions, people are holy, think they are holy.
എല്ലാ മതങ്ങളിലും വിശുദ്ധരായ നിലയിൽ ആളുകൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ വിശുദ്ധരാണെന്നാണ് ആളുകൾ കരുതുന്നത്.
True Christian, the holier he is, the more aware he is of sin.
എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രയും അധികം വിശുദ്ധനായിത്തീരുന്നു അതനുസരിച്ച് പാപത്തെക്കുറിച്ചും അവൻ അധികം ബോധമുള്ളവനായിത്തീരുക.
The more humble he is, the more he is aware of pride in himself.
Kududal kududal vinayanidanai taalmiyullavanai avan valarum thorum avanulla nigulathe kurichu avan adhigam bodhamullavanai theeriga.
Truly humble Christian is not even aware of his humility.
Yatharthathil vinayamullavarikkunna oru christiani avante vinayathe kurichu asheesham bodhamillathavanayirikkum.
If you think you are quite humble, you are probably quite proud.
ningale valare vinayamulla taalmiyulla oru vyakti aanu ennu ningal chindikkunnundengil മിക്കവാറും നിങ്ങൾ നിഗളിയായ ഒരു വ്യക്തിയായിരിക്കാനാണ്
സാധ്യം.
ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യ കുലത്തിൽ പിറന്നവരിൽ ഒരുവന് മാത്രമേ ഞാൻ താഴ്മയുള്ളവനാണെന്ന് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ, അത് യേശുവായിരുന്നു.
Because he was so free from the sins of the flesh that he could say that without an atom of pride.
നിഗളത്തിന്റെ ഒരു നേരിയ ലാഞ്ചന പോലുമില്ലാതെ തന്റെ ജഡത്തിൽ ഉള്ള എല്ലാവിധ പാപങ്ങളിലും തൻ സ്വതന്ത്രനായിരുന്നുകൊണ്ട് യേശുവിന് മാത്രം അങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നു.
But we who have sinful flesh, we can't say that.
എന്നാൽ പാപകരമായിരിക്കുന്ന ഒരു ജഡമുള്ള നാം ആരും ഞാനൊരു താഴ്മയുള്ള വ്യക്തിയാണ് എന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുവാൻ പാടില്ല.
When Moses' face was shining, everybody else saw it, but he himself was not aware of it.
പർവ്വതത്തിൽ നിറഞ്ഞു വന്ന മോശയുടെ മുഖം പ്രകാശിച്ചപ്പോൾ കാഴ്ചക്കാർക്കൊക്കെ ആ പ്രകാശം കാണാൻ കഴിഞ്ഞു, പക്ഷേ മോശ അതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല.
Second thing we saw was that for a Christian, the way to get the earthly is by seeking the heavenly.
രണ്ടാമതായി നാം സംസാരിച്ച ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യം ഇതായിരുന്നു, ഭൗതികമായിരിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നാം അവയെ അന്വേഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് സ്വർഗത്തിലെ കാര്യങ്ങൾ ദൈവത്തിന്റെ രാജ്യം നീതി അതാണ്
അന്വേഷിക്കുന്നത്.
ഭൗതികമായ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അത് നമുക്ക് ലഭിക്കുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ അതല്ല. ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടി ദൈവം ലോകത്തിന്റെ കാര്യങ്ങൾ നൽകും എന്നുള്ളതാണ്.
ഓക്കെ, നൗ നമ്പർ 3.
മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
We have to be weak in order to be strong.
മൂന്നാമത്തെ വൈരുദ്ധ്യം ഇതാണ്, യഥാർത്ഥ നിലയിൽ ശക്തിയുള്ളവരായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നെന്ന് വരികിൽ നാം ബലഹീനരായി തീരേണ്ടിയിരിക്കുന്നു.
When a Christian is very conscious of his power, he's not powerful in God's eyes.
ഒരു ക്രിസ്ത്യാനി അവന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവനായി ഇരിക്കുന്നിടത്തോളം കാലം ദൈവസന്നിധിയിൽ അവൻ ശക്തനല്ല.
2 Corinthians chapter 12.
കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 12 അധ്യായത്തിലേക്ക് വരാം.
Verse 10.
കൊരിന്ത്യർ 2 12:12 പത്താം വാക്യം വായിക്കുന്നു.
For when I am weak, then I am strong.
പത്താം വചനത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം കാണുന്നത് ഇങ്ങനെയാണ്, ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും.
Paul was naturally speaking a very strong man.
സ്വാഭാവിക നിലയിൽ പറഞ്ഞാൽ പൗലോസ് വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു.
Can God use strong people?
അങ്ങനെ ശക്തന്മാരായ മനുഷ്യരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ?
Yes, if he can first succeed in making them weak.
കഴിയും എന്ന് ഞാൻ ഉത്തരം പറയാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഒന്നാമത് ദൈവത്തിന് ശക്തന്മാരായവരെ ബലഹീനരാക്കി തീർക്കേണ്ട
ആവശ്യമുണ്ട്.
നമ്മിൽ ചിലരെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നാം നമ്മിൽ തന്നെ വളരെ
ശക്തരാണ്.
നിങ്ങളെ തകർക്കുവാനും നിങ്ങളെ ബലഹീനരാക്കുവാനും ദൈവത്തിന് നിങ്ങൾ അവസരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലരെ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയും, ശക്തരാക്കുവാൻ കഴിയും.
Many people have not learned the secret.
ഈ രഹസ്യം പല ക്രിസ്തീയ വിശ്വാസികളും മനസ്സിലാക്കിയിട്ടില്ല.
Just like the first two paradoxes, many people don't know.
ആദ്യത്തെ രണ്ട് വൈരുദ്ധ്യങ്ങൾ അനേകർക്ക് അജ്ഞാതമായിരിക്കുന്ന പോലെ ഈ മൂന്നാമത് പറഞ്ഞ കാര്യവും പലർക്കും മറവായിരിക്കും.
Many people wonder why God cannot use them mightily.
ദൈവം ശക്തിയുള്ള നിലയിൽ അവരെ ഉപയോഗിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പലരും അത്ഭുതപ്പെടുകയാണ്.
അതിന്റെ
കാരണം ഞാൻ പറയാം, നിങ്ങൾ വളരെ ശക്തരായി തുടരുന്നതുകൊണ്ടാണ് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ
കഴിയുക.
പാപത്തിന് മേലുള്ള ജയം നിങ്ങളെ ഒരിക്കലും കൈവരിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ശക്തരായിരിക്കുന്നതുകൊണ്ടാണ്. പൗലോസിനെ പോലുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, സ്വാഭാവിക നിലയിൽ ശക്തനായ ഒരു മനുഷ്യനെ വിനയമുള്ളവനായിരിക്കും എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരു രണ്ട് മൂന്ന് മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒന്ന് രണ്ടല്ല, നിരവധി സഭകൾക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം നിങ്ങളുടെ ശുശ്രൂഷയെ ഉപയോഗിച്ചു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ഒരു കർച്ചീഫ്, ഒരു തൂവാല മറ്റൊരു രോഗിയുടെ നോളിലിട്ടാൽ അവന് സൌഖ്യമാകുന്ന നിലയിലുള്ള ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കുമെന്ന് വിചാരിക്കുക. ദൈവത്തിന്റെ തിരുവചനം, നല്ല കുറെ പുസ്തകങ്ങളല്ല, ദൈവത്തിന്റെ തിരുവചനം എഴുതുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചു എന്നിരിക്കട്ടെ.
You got a trip up to heaven itself to see.
ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം മുകളിലായിട്ട് മൂന്നാം സ്വർഗത്തോളം, പരദേശിയോളം ഒരു യാത്ര ചെയ്ത് മടങ്ങി വരാനുള്ള അവസരം കൂടെ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിചാരിക്കുക.
I think you'll find it very difficult to be humble.
അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം വിനയപ്പെടുക, താഴ്മയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളിന്റെ പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സൌഖ്യമായി കഴിഞ്ഞാൽ പിന്നെ വിനയമായി വിനയമുള്ള നിലയിൽ തുടരാൻ എന്ത് വിഷമമാണ്.
സോ പോൾ വാസ് ലൈക്ക് us. He was in great danger of becoming proud.
നമ്മളെ പോലെയുള്ള ജഡമുള്ള പൗലോസിന് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ വിനയപ്പെടുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
And God made no exception to his rule that he resists the proud.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഒരു പ്രമാണമുണ്ട്, അവൻ നിഗളികളോട് എപ്പോഴും എതിർത്ത് നിൽക്കുന്ന പൗലോസിന്റെ കാര്യത്തിലും ദൈവം ആ നിയമത്തിന് മാറ്റം വരുത്തിയില്ല.
However spiritual you may be, God will not suspend the law of gravity for you.
നിങ്ങൾ എത്രയധികം ആത്മീയനാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്രാവിറ്റേഷനല്ലോ, ഗുരുത്വാകർഷണത്തിന്റെ ആ നിയമം ദൈവം ഇല്ലാതെയാക്കുകയില്ല.
If you jump from the top of this roof, you fall down, even if you are the most spiritual person on earth.
ഈ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് നിങ്ങൾ താഴേക്കെടുത്തി ചാടുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലേക്കും വലിയ ആത്മീയനാണെങ്കിലും വീണ് കാലൊടിയുമെന്നുള്ളതിന് സംശയമൊന്നും.
You know that.
നിങ്ങൾക്കതറിയാം.
It's exactly the same with this law of God. God is the enemy of proud people.
ഈ നിലയിൽ തന്നെ ദൈവത്തിന്റെ ഈ പ്രമാണം, അതായത് അവൻ അവൻ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ളതിന് ഒരു സമയത്തും മാറ്റമില്ല.
God had to protect Paul from that by making him weak.
അതുകൊണ്ട് തന്റെ ദാസനായ പൗലോസിനെ ആത്മീയ നിഗളത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് അവനെ ബലഹീനതയിൽ നിർത്തേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു.
How to do it?
എങ്ങനെയാണത് ചെയ്യേണ്ടത്?
Not by making him sin. God never allows people to sin.
താൻ പാപം ചെയ്യുവാൻ ഇടയാക്കു വഴി അവനെ വിനയപ്പെടുത്തുവാൻ അല്ല ദൈവം ഒരിക്കലും ശ്രമിച്ചത്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല.
Sometimes God doesn't do it, but he allows it because he cannot humble us any other way.
നമ്മെ മറ്റേതെങ്കിലും വിധത്തിൽ വിനയമുള്ളവരാക്കുവാൻ കർത്താവിന് കഴിയാതെ വരുമ്പോൾ പാപത്തിൽ നാം വീഴുവാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് സത്യമാണ്.
God humbled Paul by giving him a sickness which was never healed.
എന്നാൽ പൗലോസിന്റെ കാര്യത്തിൽ അങ്ങനെ പാപത്തിൽ വീഴുന്ന ഒരു വഴിയിലുമല്ല, മറിച്ച് ഒരിക്കലും സൗഖ്യമാകാത്ത നിലയിലുള്ള ഒരു രോഗം തനിക്ക് നൽകിയാണ് അവനെ വിനയത്തിൽ നിർത്തിയത്.
There are two people in the New Testament who we read of whose sicknesses were never healed.
പുതിയ നിയമ തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ രണ്ട് സഹോദരന്മാരെ കുറിച്ച് കാണുന്നുണ്ട്, അവരുടെ രോഗം സൗഖ്യമായതായി കാണുന്നില്ല.
These two people were never healed.
പഴയനിയമ ഭക്തനായിരുന്ന അയ്യോബിന്റെ കഠിന രോഗത്തിന് സൗഖ്യമുണ്ടായെന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ ഈ പറയുന്ന രണ്ടുപേരുടെ രോഗം സൗഖ്യമായതായി നാം കാണുന്നില്ല.
One was Paul.
ഒന്നാമത്തേത് പൗലോസ് തന്നെയായിരുന്നു.
The other is Timothy. You read in 1 Timothy 5, he was perpetually troubled with stomach sicknesses.
രണ്ടാമത്തെ വ്യക്തി തിമോത്തിയോസ് തന്നെയാണ്. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്, അവന്റെ ഉദര രോഗത്തിന് സൗഖ്യമുണ്ടായതായി കാണുന്നില്ല.
1 തിമോത്തിയോസ് 5:23 Paul said, he takes some medicine for your stomach problem.
1 തിമോത്തിയോസ് 5:20 നമ്മൾ 23 പൗലോസ് തിമോത്തിയോസിനെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ഉദരരോഗത്തിനായി നീ മരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വീഞ്ഞ് മരുന്നായിട്ട് ഉപയോഗിക്കുക.
Isn't that interesting? Because these are the two most outstanding apostles in the New Testament.
പുതിയ നിയമത്തിലെ ഏറ്റവും പ്രഗത്ഭരായ, ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ച രണ്ട് അപ്പോസ്തലന്മാരായിരുന്നു പൗലോസും തിമോത്തിയോസും.
Paul says about Timothy, there is nobody like him I know who doesn't seek his own at all in anything.
ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന കാര്യം നാം ഓർക്കുന്നുണ്ട്, ക്രിസ്തുവിൽ തുല്യചിത്തനായി മറ്റൊരുവനെ കുറിച്ച് എനിക്ക് ചിന്തിപ്പാനില്ല എന്ന് പറയുമാറെ അത്രയധികം നിസ്വാർത്ഥമായി കർത്താവിനെ സേവിച്ചത്.
സോ ഹൂം ഡസ് ഗോഡ് സീക്ക് ടു മേക്ക് വീക്ക്?
ആരെയാണ് ദൈവം ബലഹീനരാക്കുവാനായിട്ട് അന്വേഷിക്കുന്നത്?
നോട്ട് ബാക്ക് സ്ലൈഡേഴ്സ് ആൻഡ് വേൾഡ്ലി പീപ്പിൾ ലൈക് ഡീമാസ്.
ഡീമാസിനെ പോലെ പിന്മാറ്റക്കാരും ലോകസ്നേഹികളുമായിരിക്കുന്നവരെ ബലഹീനരാക്കുവാനല്ല കർത്താവ് ശ്രമിക്കുന്നത്.
ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് അമംഗ് ഹിസ് അപ്പോസ്റ്റിൽസ് ഹി മേക്സ് ദം വീക്ക്.
തന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായിരുന്ന മുൻപന്തിയിൽ നിൽക്കുന്നവരെ ബലഹീനരാക്കി അവരിലൂടെ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ അവിടെ നിന്ന്
ആഗ്രഹിച്ചു.
അവരുടെ മേൽ കർത്താവ് ഈ പ്രക്രിയ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ദമാസിനെ പോലെ പൗലോസും പിന്മാറ്റക്കാരനായിരുന്നെങ്കിൽ, ആ അവസ്ഥയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന്റെ ഈ രോഗത്തിൽ നിന്നവന് സൗഖ്യം
കിട്ടിയേനെ.
ദൈവം പൗലോസിനെ അവൻ പോയ വഴിയെ വിട്ടേനേയും പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയേനേയും അവന് സൗഖ്യം ഒരുപക്ഷെ
ഉണ്ടായേനെ.
എന്റെ സ്വന്തം ഇഷ്ടത്തിൽ എന്റെ വഴിയിൽ പോകുവാൻ ദൈവം എന്നെ അനുവദിക്കാതിരുന്ന ജീവിത സാഹചര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ
സ്തുതിക്കുന്നു.
ദൈവം നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളെ തികഞ്ഞ ബലഹീനതയിൽ നിലനിർത്തുവാനായിട്ട് അങ്ങേക്ക് വിവിധ പദ്ധതികളുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ കൺമുമ്പിൽ എപ്പോഴുമുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
What is your opinion? Was Jesus weak or was he strong?
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്ന നാളുകളിൽ അവൻ ബലഹീനനായിരുന്നോ അതോ അവൻ വളരെ ശക്തനായിരുന്നോ?
He looks like a very strong person when he takes the whip and chases people out of the temple.
ദേവാലയത്തിൽ ഒരു ചാട്ടയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ കച്ചവടക്കാരെ പുറത്താക്കിയ സമയത്ത് ആ ഭാഗം വായിക്കുമ്പോൾ വലിയ ശക്തനായ ഒരുവനായിട്ട് നമുക്ക് അവനെ കുറിച്ച് തോന്നാം.
But that divine authority was manifested by Jesus in the temple because he himself was a weak person before his father.
തന്റെ പിതാവിന്റെ മുൻപാകെ എത്രയും ബലഹീനതയിൽ നിസ്സഹായതയിൽ ജീവിച്ചിരുന്നതുകൊണ്ടാണ് പുത്രന് സ്വർഗത്തിന്റെ ആ ആത്മീയ അധികാരം ലഭിച്ച് ആ ശിശുവിനെ ചെയ്യേണ്ടി വന്നത്.
Many of you who are seeking God for his power, let me encourage you to ask God to break you and crush you.
ദൈവശക്തിക്കായി നിങ്ങളുടെ ഹൃദയത്തിൽ അന്വേഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നുറുക്കുവാൻ, നിങ്ങളെ ബലഹീനരാക്കുവാൻ നിങ്ങൾ കർത്താവിനെ അനുവദിക്കുമോ? നിങ്ങൾ അവണ്ണം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിലയിൽ നിങ്ങളെ നുറുക്കുവാൻ ബലഹീനരാക്കുവാൻ വിവിധ മാധ്യമങ്ങൾ കർത്താവ് ഉപയോഗിക്കും.
Jesus had four brothers and two sisters, and as far as we know, all of them were against him.
യേശുവിനെ അവൻ വളർന്നു വന്ന കാലഘട്ടത്തിൽ നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടായിരുന്നു. അവൻ എല്ലാവരും കർത്താവിനെ
എതിർത്തുകൊണ്ടിരുന്നവരാണ്.
യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അവന്റെ സഹോദരന്മാർ അവനെ വിശ്വസിച്ചില്ല എന്ന്.
നിങ്ങളുടെ
കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്?
That's God's way of crushing you.
നിങ്ങളെ നുറുക്കുവാനും നിങ്ങളെ ബലഹീനരാക്കുവാനുമുള്ള ദൈവത്തിന്റെ വഴിയാണ് അത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുമോ?
Jesus said that a man's enemies will be the members of his own family.
യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ നാം ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ ഭവനക്കാർ തന്നെയാണ്.
If you're a compromiser, maybe that won't happen in your case.
നിങ്ങൾ പകുതി മനസ്സോടെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവനാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സ്നേഹിക്കുന്നു. എന്നാൽ യേശു മുഴുവൻ ഹൃദയത്തോടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കലും എനിക്ക് ആ അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ലെങ്കിലും എന്റെയും എന്റെ ഭാര്യയുടെയും അനുഭവം തികച്ചും ആ നിലയിലായിരുന്നു. കുടുംബക്കാരൊക്കെയും ശത്രുക്കൾ. ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ അനുവദിച്ചത്? എന്നെ ബലഹീനനായി നിലനിർത്തേണ്ടത് കർത്താവിന് ആവശ്യമായിരുന്നു. രണ്ട് കൊരിന്ത്യർ 12:9 വാക്യം ഇങ്ങനെയാണ്
പറയുന്നത്.
പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ചോദിച്ച പോലെ മറുപടി നൽകാതെ ദൈവം അവനോട് പറഞ്ഞ എന്റെ കൃപ നിനക്ക് മതി. മാത്രമല്ല, ദൈവം അവിടെ പറയുകയാണ് ഒരു പ്രത്യേക പരിഭാഷയിൽ, അതിന്റെ ആശയം ഇങ്ങനെയാണ്: എന്റെ ശക്തി ഏറ്റവും മനോഹരമായി വെളിപ്പെടുന്നത് നിന്റെ ബലഹീന സമയത്താണ്.
മൈ പവർ, ഗോഡ് സേസ്, ഷോസ് അപ് ബെസ്റ്റ് ഇൻ വീക്ക് പീപ്പിൾ.
ദൈവത്തിന് ഇന്നും നമ്മോട് പറയാനുള്ള സന്ദേശം സത്യം അതാണ്: ബലഹീനരായ മനുഷ്യരിലാണ് അവിടുത്തെ ശക്തി ഏറ്റവും മനോഹരമായി ഏറ്റവും ഫലപ്രദമായി വെളിപ്പെടുന്നത്.
Prophecy or a promise that the lame shall take the prey.
യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതേതാണെന്നറിയാമോ? മുടന്തരും കൊള്ള പങ്കിടും.
You see, in those days when people won a battle, all the soldiers would rush to take all the possessions and wealth of these enemies.
ആ കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു രാജ്യം, ഒരു രാജാവ് ഒരു യുദ്ധം ജയിക്കുമ്പോൾ ആ തോൽപ്പിക്കപ്പെട്ട ശത്രുവിന്റെ വസ്തുവകൾ, സമ്പത്തെല്ലാം ജയിച്ചവർ കൊള്ളയടിക്കുന്ന ഒരു പതിവുണ്ട്. നമുക്കറിയാം, യെരിഹോ പട്ടണം വീണ സമയത്ത് ആഖാനും അവന്റെ കൂട്ടുകാരും അവിടെയുള്ള സമ്പത്തൊക്കെയും കൈവശമാക്കിയ കാര്യം. അങ്ങനെ ആ യെരിഹോ കീഴടക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ നടക്കുവാൻ കഴിയാത്ത മുടന്തനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ എന്തുമാത്രം കൊള്ള കൈവശമാക്കുവാൻ
കഴിയും.
മുടന്തൻ കഷ്ടപ്പെട്ട് വലിഞ്ഞ് അവൻ പട്ടണത്തിന്റെ സ്വത്തുള്ള ഭാഗത്ത്, സമ്പത്തുള്ളത്തെത്തുമ്പോഴേക്കും മറ്റുള്ളവരെല്ലാം കൊള്ള കൊണ്ടുപോയി കഴിഞ്ഞിരിക്കും. കുറെ പടം തുണിയും മിച്ചം വന്ന കാര്യങ്ങളുമേ അവന് കിട്ടുകയുള്ളൂ.
But God says, if that lame man trusts in me, he's going to get more than all the others.
എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? മുടന്തനാണ് അവൻ, ബലഹീനനാണെങ്കിലും അവൻ എന്നെ വിശ്വസിച്ചാൽ അവന് എന്റെ മേത്തരമായ സമ്പത്ത്, എന്റെ ഏറ്റവും മെച്ചമായത് അവൻ കൊള്ളയിടുന്ന പോലെ കൈവശമാക്കുമെന്നാണ്. അതുകൊണ്ട് പൗലോസിനെ ബലഹീനനാക്കി നിർത്തുക എന്നുള്ളത് ദൈവത്തിന്
ആവശ്യമായിരുന്നു.
ഞാൻ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്: നിങ്ങൾ ബലഹീനരാകുവാനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവിടുത്തെ ശക്തി നിങ്ങൾക്ക് ഏറ്റവും നന്നായി അനുഭവിക്കാൻ
കഴിയും.
അതിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ ഉണ്ടോ അതോ ഇല്ലയോ? ഉണ്ടോ, നക്ഷത്രങ്ങൾ ഉണ്ടോ? ഉണ്ട്.
പക്ഷെ
നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കാണാൻ
പറ്റാത്തത്?
കാരണം സൂര്യന്റെ പ്രകാശം അത്ര ഉജ്ജ്വലമാണ്.
But when that light disappears,
എന്നാൽ സൂര്യന്റെ കിരണങ്ങൾ അസ്തമിക്കുന്ന സമയം,
as the light becomes weaker and weaker and weaker, the stars begin to shine.
സൂര്യപ്രകാശം ശക്തി കുറഞ്ഞു കുറഞ്ഞ് ബലഹീനമായി ഇല്ലാതെയാകുമ്പോൾ
And when it becomes totally dark, it starts shining bright.
തികച്ചും ഇരുട്ട് നിറഞ്ഞ ഒരു കറുത്തവാവുള്ള രാത്രി പോലെ ഒരു രാത്രിയിലാണ് ഏറ്റവും അധികം നക്ഷത്രങ്ങൾ
പ്രകാശിക്കുന്നത്. The more God's power can become manifest.
നിങ്ങൾ കൂടുതൽ ബലഹീനരായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി വർദ്ധിച്ച അളവിൽ നിങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും.
There are two ways in which we can become weak.
നമുക്ക് ബലഹീനരാകുവാനായി രണ്ട് മാർഗങ്ങൾ, രണ്ട്
വിധങ്ങളുണ്ട്.
ഒന്ന്, ദൈവത്തോട് നാം ആവശ്യപ്പെടുകയാണ്, കർത്താവേ എന്നെ തകർക്കണമേ, എന്നെ നുറുക്കണമേ.
He will do that through circumstances, through people.
ജീവിത സാഹചര്യങ്ങളിലൂടെ മറ്റു മനുഷ്യരിലൂടെ നമ്മെ നുറുക്കുവാനായി ദൈവം വഴികൾ ഒരുക്കും.
Secondly, we choose to be weak ourselves.
രണ്ടാമത്തെ ഒരു മാർഗം ഇതാണ്, ബലഹീനരാകുവാനുള്ള മാർഗം നാം തന്നെ സ്വമേധയാ തിരഞ്ഞെടുക്കുകയുള്ളൂ.
Jesus did not need a thorn in the flesh to remain humble.
ഈ ഭൂമിയിൽ ജീവിച്ച നാളുകളിൽ താഴ്മയുള്ളവനായി ജീവിക്കുവാൻ യേശുവിന് തന്റെ ജഡത്തിൽ ഒരു ശൂലം ആവശ്യമായിരുന്നില്ല. എന്തുകൊണ്ട്?
Because he was more wholehearted than Paul.
പൗലോസിനെക്കാളും തികഞ്ഞ ഒരു പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ അവൻ അനുസരിച്ചതുകൊണ്ട്.
But he chose to be weak.
യേശു ഭൂമിയിലെ ജീവിതകാലത്ത് ബലഹീനതയിൽ വെളിപ്പെടുന്ന ദൈവശക്തിക്കായി, ബലഹീനതയ്ക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 13 നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ബലഹീനതയാൽ
ക്രൂശിക്കപ്പെട്ടു.
ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
ദാറ്റ് മീൻസ് when they came to capture him, he could have called 72,000 angels, but he did not call them.
Roman padayaligale avane pidichu krushikkuvan vanna samayathe 72,000 swargiya doodanmare avane samrakshikkuvanayi vilichu varthuvan yesuvine kadiyumayirunnu, pakshe kartavu adu cheyilla.
Power, but he would not use it to defend himself. That is weakness.
പീലാത്തോസിന് മുൻപിലും അവൻ ആ കാര്യം ഏറ്റു പറഞ്ഞല്ലോ, തന്നെ തന്നെ സംരക്ഷിക്കുവാനുള്ള ശക്തി നിക്ഷിപ്തമായിരുന്നിട്ടും അത് ഉപയോഗിക്കാതെ ഇരിക്കുന്ന ബലഹീനത.
He could have threatened those who reviled him, but he did not. He just quiet.
തനിക്കെതിരെ നിന്ദയുടെയും ഭീഷണിയുടെയും വാക്കുകൾ ഉച്ചരിച്ചവരെ തനിക്കും തിരിച്ചു ഭീഷണിപ്പെടുത്താമായിരുന്നു, പക്ഷെ യേശു ആ മാർഗം തിരഞ്ഞെടുത്തില്ല.
That is weakness.
അതാണ് ബലഹീനനായിരിക്കെ എന്ന് പറഞ്ഞാൽ.
When he was accused with so many false accusations, he kept absolutely quiet.
സത്യമല്ലാത്ത അനേക അപവാദങ്ങൾ, ആരോപണങ്ങൾ യേശുവിനെതിരെ ഉയർന്നപ്പോഴും ഒരു വാക്കുപോലും തന്നെ താൻ ന്യായീകരിക്കുവാൻ പറയാതിരുന്ന യേശു ബലഹീനതയുടെ പര്യായമാണ്.
John chapter 7 we read people said this man cannot be the Messiah because he was born in Nazareth.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ യേശുവിനെ കുറിച്ച് ജനം പറഞ്ഞത് നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ, ഇവൻ മശിഹയാകുക സാധ്യമല്ല എന്ന്
പറഞ്ഞു.
ആ നസ്രത്തിൽ ജനിച്ചവനാണ്, അതുകൊണ്ട് അവന് ഒരു മശിഹ ആയിരിക്കാൻ കഴിയില്ല. കാരണം ബേത്ലഹേമിൽ നിന്നാണ് മശിഹ വരേണ്ടതെന്നാണ് പുരാതന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ആ നിമിഷത്തിൽ തന്നെ തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താമായിരുന്നു, നിങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ്, നസ്രയത്തിൽ ഞാൻ വളർന്നേ ഉള്ളൂ, ജനിച്ചത് ബേത്ലഹേമിൽ തന്നെയാണ് എന്ന് പറയാമായിരുന്നു. യേശു അങ്ങനെ പറഞ്ഞതായി നാം കാണുന്നു? ഇല്ല. അത് പറയുവാൻ കർത്താവിന്റെ തികഞ്ഞ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, പക്ഷേ മൗനം അവലംബിച്ചു.
Have you ever done that in your life where you had the power to justify yourself and prove that you are right, but you kept quiet?
നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ നീതീകരിക്കുവാൻ, ന്യായം ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടും അത് വേണ്ട എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത സമയം ഓർമ്മയുണ്ടോ?
Particularly in the last 30 years I have faced a lot of false accusations in my service for the Lord.
കഴിഞ്ഞ 30 വർഷങ്ങളായി പ്രത്യേകിച്ചും കർത്താവിനെ സേവിക്കുന്ന ഈ ക്രിസ്തീയ ശുശ്രൂഷയുടെ മാർഗത്തിൽ നിരവധി തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ എനിക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്.
Satan is the accuser of the brethren and he accuses most those who are the greatest danger to his kingdom.
പിശാചിനെ കുറിച്ച് തിരുവചനം പറയുന്നു, അവൻ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്നവനാണ് എന്നാണ്. ദൈവ അവൻ പിശാചിന്റെ സാധ്യത്തിന് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്നവരെ എത്രയും അധികം കുറ്റം ചുമത്തുക എന്നുള്ളത് അവന്റെ
ജോലിയാണ്.
പിശാചിന്റെ രാജ്യത്തിന് നിങ്ങളുടെ ജീവിതം ഒരു ഭീഷണിയാണെന്ന് അവന് ബോധ്യപ്പെട്ടാൽ ഇടവും വലവും നിങ്ങളെ നിർദാക്ഷിണ്യം വിമർശിക്കുവാൻ, കുറ്റാരോപണം നടത്തുവാൻ അവൻ ധാരാളം പേരെ നിയോഗിക്കും. അവന്റെ രാജ്യത്തിന് യാതൊരു ഭീഷണിയും നിങ്ങൾ ഉയർത്തുകയില്ല എന്ന് പിശാചിനോട് നിങ്ങൾ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ അവൻ നിങ്ങളെ വെറുതെ വിടും, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുകയില്ല. എന്നെ വെറുക്കുന്നതിലും എത്രയധികമായി പൗലോസിനെയും അതിലൊക്കെ അധികമായി ദൈവപുത്രനായ യേശുവിനെയും സാത്താൻ വെറുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ യേശു തന്നെ തന്നെ നീതീകരിക്കുവാൻ, ന്യായം പറയുവാൻ ഒരവസരം ഉപയോഗിച്ചില്ല. കർത്താവ് എന്റെ ഇടയനായ കർത്താവ് എന്നോട് തന്നെയാണ് പറഞ്ഞത്, നീ നിന്റെ വായ അടച്ചുകൊള്ളുക, ന്യായം പറയേണ്ട. പല സന്ദർഭങ്ങളിലും കർത്താവ് എന്റെ നിലവിൽ ചൂണ്ടി ചോദിക്കാറുള്ളത്, നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപകർ, ശത്രുക്കൾ, അവരെ നീ തന്നെ കൈകാര്യം ചെയ്തോളാമോ അതോ ഞാൻ അവരെ കൈകാര്യം ചെയ്യണോ? എപ്പോഴും ബുദ്ധിപൂർവമായി തന്നെ ഞാൻ മറുപടി പറയാൻ ഇടയായിട്ടുണ്ട്, കർത്താവെ അവിടുന്ന് ചെയ്യുന്നതാണ് സുരക്ഷിതത്വം, ഞാനത് ചെയ്യുന്നില്ല. ബലഹീനത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കെ നിങ്ങളത് ചെയ്യാതിരിക്കുന്നു
എന്നുള്ളതാണ്.
തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന ദൈവവചന പ്രസംഗിയായിരുന്നു പൗലോസ്.
He could have made money through his preaching like Demas, more than Demas.
ദീമാസിനെ പോലെയും അതിലെത്രയോ അധികമായിട്ട് തന്റെ ദൈവം നൽകിയതായിരിക്കുന്ന വരദാനങ്ങളെ കൊണ്ട് ഒരു ധനികനായി തീരുവാൻ പൗലോസിന് എത്രയോ എളുപ്പമായിരുന്നു. എന്നാൽ പൗലോസ് ഒരിക്കലും ആ മാർഗം തിരഞ്ഞെടുത്തില്ല. അതിനുള്ള ശക്തി തനിക്കുണ്ടായിട്ടും തനിക്ക് വേണ്ടി തന്നെ അത് ഉപയോഗിക്കാതിരുന്ന ദൈവത്തിന്റെ മനുഷ്യൻ.
Jesus could have used, made so much money healing so many sick people.
നിരവധി രോഗികളെ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ പുത്രനായ യേശുവിന് ഭൂമിയിൽ ഒരു സമ്പന്നനാകുക എന്നുള്ളത് എത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഒരിക്കലും യേശു ആ മാർഗം തിരഞ്ഞെടുത്തില്ല. ഒരു ദൈവഭക്തിയുള്ള മനുഷ്യന്റെ എക്കാലത്തെയും അടയാളം
ഇതാണ്.
പരീക്ഷിക്കപ്പെട്ട സമയത്ത് പിശാച് യേശുവിനെ ഈ വണ്ണമാണല്ലോ പരീക്ഷിച്ചത്, നീ ദൈവപുത്രനാണ്, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കുവാൻ ശക്തിയുണ്ട്, നിനക്ക് വിശക്കുന്നു, ആ ശക്തി നീ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? യേശുവിന്റെ മറുപടിയിൽ നമുക്ക് വളരെ വ്യക്തമാണ് കർത്താവിന് പറയാനുള്ളത്, അതെ പിശാച് എനിക്കതിന് ശക്തിയുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കുവാൻ
ആഗ്രഹിക്കുന്നു.
എന്നാൽ നിർജീവ വസ്തുക്കളിൽ നിന്നും വിശപ്പിന് ആവശ്യമുള്ള അപ്പം ഉളവാക്കുവാൻ അല്ലെങ്കിൽ അപ്പത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ദൈവിക ശക്തി പിൽക്കാലത്ത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു. തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും ദൈവശക്തി ഉപയോഗിക്കാതിരുന്നവനായിരുന്നു. ഒരിക്കലും തന്നെ തന്നെ അവൻ നീതീകരിച്ചില്ല. ഒരിക്കൽ പോലും അവൻ പ്രതികാരം സ്വയമേ ചെയ്തില്ല. ദൈവം ദൈവത്തിന്റെ വചനം പറയുന്നു പ്രതികാരം
ദൈവത്തിനുള്ളതാണ്.
നിങ്ങളൊരു ബലഹീനനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് നാം മിക്കപ്പോഴും പോരടിക്കുന്നത്, എതിർക്കുന്നത്? നാം ശക്തരാണ്. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ഏഷണി പറയുമ്പോൾ, തിന്മ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മറിച്ച് ഉത്തരം പറയുന്നത്, തർക്കിക്കുന്നത്?
Somebody who gets angry at you, how do you get angry back? Because you're strong.
മറ്റൊരാൾ നിങ്ങൾക്ക് എതിരെ കോപിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കോപിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശക്തരാണ്, അതുകൊണ്ടാണ്.
Your husband shouts at you, you shout back because you're strong.
നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നേരെ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ തിരിച്ച് നിങ്ങളും ഒറ്റപ്പാടുണ്ടാക്കുന്നത് നിങ്ങൾ ശക്തരായതുകൊണ്ടാണ്.
Your husband is also strong.
നിങ്ങളുടെ ഭർത്താവും ബലഹീനനായിട്ടില്ല, അവനും ശക്തനാണ്.
No wonder the power of God is not manifested to either of them.
നിങ്ങൾ രണ്ടുപേരും ഉള്ളതായിരിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെടാത്തതിൽ ഒരത്ഭുതവുമില്ല. ക്രിസ്ത്യജീവിതത്തിന്റെ ഈ വൈരുദ്ധ്യം, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, അത് നാം മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അതിന്റെ കാരണം. ഇപ്പോഴെങ്കിലും ഈ ദൈവിക സത്യം മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം.
ഓക്കെ, നൌ വി ഗോ ടു നമ്പർ 4.
നാലാമത്തെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യത്തെ കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം.
വി ആർ ടു ബി ഫൂളിഷ്. We must be willing to acknowledge our foolishness in spiritual matters if we want to be wise.
Nam deiva vishayamai jnanigalai theeranangavil aathmika vishayathil nammude poshattam nam angikarikkenda avashyamam.
1 Corinthians 3:18.
Korinthirkezhi onnamathe lekhanam moonnamathyayathinte 18th vakyam vaayikkunu. Thaan ee logathil jnani ennu ningalil aarkengilum thonniyal avan jnani aagendathinu poshanai theerathe.
Have you ever understood this verse? Have you heard such teaching in any religion in the world?
ലോകത്തിലെ ഏതെങ്കിലും മതഗുരുക്കന്മാർ ഇത്തരത്തിലുള്ള ഒരു പഠിപ്പീര് ഉപദേശം നൽകുന്നതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
that in order to be wise you must become foolish.
ஞானி ஆகுவனாயிட்ட நீங்கள் மண்டம்மராகணும்.
How to become foolish? If I am clever, what can I do about it?
ஞான என்ற என்ற ஜென்மனா തന്നെ நான் വളരെ புத்திசக்தி உள்ள ஞானியாய ஒருாளானെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ ഈ പോഷനാകാൻ പറ്റുന്നേ?
I mean, I can put black paint on my face, but I can't change my intelligence.
എന്റെ മുഖം വേണമെങ്കിൽ കറുപ്പിക്കാനായിട്ട് കറുത്ത ചായം തേക്കാം, പക്ഷേ എനിക്ക് ജന്മസിദ്ധ ജന്മനാ ഉള്ളതായിരിക്കുന്ന ബുദ്ധി ആ കഴിവ് അത് ഇല്ലാതാക്കാൻ എങ്ങനെ
പറ്റും?
ഈ പതിനെട്ടാം വാക്യത്തിന്റെ അർത്ഥം എന്താണ്?
ഇറ്റ് മീൻസ് ദാറ്റ് ഹൗഎവർ ക്ലെവർ ഐ മേ ബി ഇൻ എർത്ലി തിങ്സ്, വെൻ ഐ കം ടു ഗോഡ്സ് വേർഡ് ഐ ഹാവ് ടു സേ ലോർഡ് ഐ ആം ആസ് ഡംബ് ആൻഡ് ഫൂളിഷ് ആസ് എ ഡംബ്. ഐ കാൻ്റ് അണ്ടർസ്റ്റാൻഡ് എനിതിങ് ഹിയർ.
ലോകപരമായ കാര്യങ്ങളിൽ എത്രയധികം ഞാൻ സമർത്ഥനാകാൻ വരുമ്പോൾ ഒരു കഴുതയെ പോലെ ഞാൻ ഒന്നും അറിയാത്ത മണ്ടനാണ് എന്ന് ബോധത്തോടെ നാം വരണം.
Peter was not the cleverest man in Israel, but he was the first one to recognize Jesus as the Christ.
ഇസ്രായേലിലെ ഏറ്റവും ബുദ്ധിശാലിയായ വ്യക്തിയായിരുന്നില്ല പത്രോസ്, എന്നാൽ ദൈവത്തിന്റെ പുത്രനായ മശീഹയാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി പത്രോസ് ആയിരുന്നു.
All the clever people thought Jesus was the Beelzebub, the prince of devils.
ആ കാലത്ത് ജീവിച്ചിരുന്ന ജ്ഞാനികളെന്ന് കരുതിയിരുന്നവരൊക്കെ അവൻ ബേൽസെബൂലാണ്, ഭൂതങ്ങളുടെ തലവനാണെന്നാണ് വിചാരിച്ചത്.
Why don't you understand more of scripture?
ദൈവത്തിന്റെ വചനം കൂടുതലായി നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ഉൾക്കൊള്ളുവാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്?
Why don't you get revelation on scripture?
ദൈവവചനത്തിൽ നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്?
I mean, one reason could be that you're not filled with the Holy Spirit.
അതിന്റെ ഒരു കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരല്ല എന്നുള്ളതാകാം.
But another very big reason is,
എന്നാൽ അതിനേക്കാളും വലിയ ഒരു പ്രധാന കാരണം,
you don't come to the scriptures acknowledging that you are foolish in spiritual things.
ദൈവവചനത്തിന് മുൻപാകെ നിങ്ങൾ വരുമ്പോൾ ആത്മീയ വിഷയത്തിൽ നിങ്ങൾ തികഞ്ഞ ഭോഷരാണ് എന്നുള്ള ഒരു മനോബോധത്തോടെ അല്ല നിങ്ങൾ വരുന്നത്, അതാണ്.
See Matthew 11:25.
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കുക.
Jesus says, Father, I praise you, Lord of heaven and earth, that you have hidden these things from the clever and the intelligent and revealed them to babes.
യേശു പറഞ്ഞ വാക്കുകളാണ് പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഈ കാര്യങ്ങൾ ജ്ഞാനികളും വിവേകികളുമായിരിക്കുന്നവർക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
Think of all the books published in the world and there are millions of them.
ലോകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങളുണ്ടല്ലോ, അവയെക്കുറിച്ച് ഓർക്കുക.
Can you think or tell me of one book in the world which only babes can understand but clever people cannot understand?
അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു ഒറ്റ പുസ്തകത്തെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പഠിപ്പും ഭാഷ പരിജ്ഞാനവും ഉള്ളവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല, കുഞ്ഞുങ്ങൾക്ക് ശിശുക്കൾക്ക് മാത്രമേ അത് വായിച്ചാൽ
മനസ്സിലാകത്തുള്ളൂ.
പുസ്തകം എഴുതാനായിട്ടൊക്കെ ഒരല്പമെങ്കിലും കഴിവ് സിദ്ധിയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അങ്ങനെ ഒരു പുസ്തകം, ഒരു കൊച്ചു പുസ്തകമാണെങ്കിലും ഒന്ന് എഴുതാൻ നോക്കാത്തെ, ശിശുക്കൾക്ക് മാത്രമേ വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ, പ്രായമുള്ള മുതിർന്നവർക്ക് പഠിച്ചവർക്കൊന്നും
മനസ്സിലാകത്തില്ല.
പുസ്തകത്തിന്റെ കാര്യം പോട്ട്, നിങ്ങൾക്ക് ഒരു വാചകം എഴുതാമോ? അതായത് ശിശുക്കൾക്ക് മാത്രമേ വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ, ബുദ്ധിശക്തിയുള്ള പഠിപ്പുള്ള ആർക്കും മനസ്സിലാകത്തില്ല. ലോകത്തിൽ അങ്ങനെ ഒരു ഒറ്റ പുസ്തകമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത്
ദൈവവചനമാണ്.
ഈ വേദ പഠനശാലകളുടെ തകരാറും അവിടെ
തന്നെയാണ്.
ബുദ്ധിശക്തിയുള്ളതായിരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിട്ടില്ലാത്ത ഈ പുസ്തകം അവരുടെ ബുദ്ധി കൊണ്ട് അവഗ്രഥനം ചെയ്ത് പഠിക്കാനാണ് ബൈബിൾ കോളേജുകൾ ശ്രമിക്കുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ പോകുന്ന പോലെ
ഇരിക്കുക.
അതിനേക്കാളും മണ്ടന്മാരായിരിക്കുന്ന ആരെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ കഴിയുമോ? ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ അതിന്റെ വൈരുദ്ധ്യം ഇപ്പം മനസ്സിലായോ? അതല്ല ദൈവത്തിന്റെ വഴി. മറ്റൊരു മാർഗം ഈ വചനം പഠിക്കുവാനുണ്ട്. ഒരു ശിശുവിനെ പോലെ നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക്
which clever people don't have.
ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് ഉള്ളതും എന്നാൽ ഒരു ഇല്ലാത്തതും ഒരു ശിശുവിനുള്ളതുമായ കാര്യം എന്താണ്? പല കാര്യങ്ങളും ഉണ്ട്.
A clever person got a good mind.
ബുദ്ധിശാലിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, അവന് കൂർമതയുള്ള ഒരു മനസ്സുണ്ട്.
A child, a baby, newborn baby, got a pure heart.
ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബുദ്ധിശക്തിയില്ല, പക്ഷേ നിർമ്മലമായ ഒരു ഹൃദയമുണ്ട്.
You know, baby, newborn baby, his heart is absolutely pure. Never sins, doesn't have any bitterness against anybody. It's the purest heart in the whole world.
ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം, ഏറ്റവും നിർമ്മലമായിരിക്കുന്ന, ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണ് ഒരു കുഞ്ഞു ശിശു.
So the meaning of this verse is, Lord, I thank you. You have hidden the truths of the Bible from people with clever minds and revealed them to people of a pure heart.
സ്വർഗത്തിലെ പിതാവിനോട് യേശു കർത്താവ് പറയുന്ന വാക്കുകളുടെ പൊരുൾ ഇതാണ്, പിതാവേ, ലോകത്തിലെ ജ്ഞാനമുള്ള മനുഷ്യർക്കെല്ലാം നീ ഇത് മറച്ചു വെച്ചിട്ട് അവർക്കാർക്കും മനസ്സിലാകാത്ത നിലയിൽ അവിടുത്തെ വചനങ്ങളെ അവിടെ നൽകിയിരിക്കുന്നത് ശിശുവിനെ പോലെ നിർമ്മല ഹൃദയമുള്ളവർക്കാണല്ലോ. അതുകൊണ്ട് ദൈവവചനം ഗ്രഹിക്കുവാനായി നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? നിങ്ങൾക്ക് ജന്മന ലഭ്യമായിരിക്കുന്ന ബുദ്ധിശക്തി, നിങ്ങളുടെ കഴിവുകൾ, അത് ഈ വചനം മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുകയില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ്. ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഉദ്ധരിച്ചിട്ട് ചില വിഷയങ്ങളെ കുറിച്ച് എന്നോട് തർക്കിക്കുവാനായി പലരും പല സമയങ്ങളിലും വന്നിട്ടുണ്ട്. അവരുദ്ധരിക്കുന്ന വാക്കുകൾക്ക് എതിരായി അതിനെ ഖണ്ഡിക്കുന്ന മറ്റ് 100 വാക്യങ്ങൾ എനിക്ക് ഉദ്ധരിക്കുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എങ്കിലും അവർ സംസാരിക്കുമ്പോൾ അവരുടെ ആത്മാവിനെ വിവേചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഞാൻ എത്ര പരിശ്രമിച്ചാലും അവർക്ക് ഈ വെളിപ്പാടുണ്ടാകാൻ സാധ്യമല്ല. എന്നോട് ദൈവവചനം സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് തർക്കിക്കാൻ വരുന്നവരോട് ഒരുപക്ഷെ അവർക്കറിയാവുന്നതിനേക്കാളും 10 മടങ്ങ് ദൈവവചനം എനിക്കറിയാമെങ്കിലും ഞാൻ അവരോട് തർക്കിക്കാറില്ല, അവരെ ബോധ്യപ്പെടുത്തുവാൻ ആ നിലയിൽ ശ്രമിക്കാറില്ല. കെമിസ്ട്രിയിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അതിന്റെ ഉത്തരം കണ്ടെത്തുന്ന പോലെയുള്ള ഒരു വിഷയമല്ല. ഒരാളിന്റെ മനസ്സിൽ നിന്ന്, അധ്യാപകന്റെ മനസ്സിൽ നിന്നും വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് അറിവ് പകരുന്ന ഒരു പ്രക്രിയ അല്ല ദൈവവചനത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. ആ എന്നോട് തർക്കിക്കാൻ വരുന്ന വ്യക്തി ആ അവന്റെ മനസ്സിൽ നിന്നും എന്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ, ധാരണകൾ പകരുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ വഴി അല്പം മനസ്സിലാക്കിയതുകൊണ്ട് എന്റെ ഹൃദയം കൊണ്ട് അവനോട് സംവദിക്കാൻ, സംസാരിക്കാൻ ശ്രമിക്കുകയാണ്.
This is also the reason why most sermons that are preached in churches are so boring today.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ കേൾക്കുന്ന മിക്കവാറും പ്രസംഗങ്ങളൊക്കെ പരമ ബോറൻ
പ്രസംഗങ്ങളായിരിക്കുന്നത്.
മിക്കവരും സംസാരിക്കുന്നത് അവരുടെ ബുദ്ധിയിൽ നിന്നാണ്, അവരുടെ ഹൃദയത്തിന്റെ ഭാഷയിലല്ല തിരുവചനം സംസാരിക്കുന്നത്. ഇവിടെ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിപ്പിക്കുവാനാണ് ഞാൻ ഇന്ന് രാവിലെ നിൽക്കുന്നതെന്ന് വരികില് എന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ആശയങ്ങൾ
പങ്കിടേണ്ടത്.
ശിശുക്കൾക്ക് വേണ്ടി, നിർമ്മല ഹൃദയമുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനമാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എന്റെ ബുദ്ധിയിൽ നിന്നല്ല മറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത്.
Do I use my mind? Sure, just like I use my tongue.
എന്നാൽ എന്റെ മനസ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ലേ? നിശ്ചയമായും ഉണ്ട്. സംസാരിക്കുവാൻ എന്റെ നാവ് ഞാൻ, എന്റെ അധരം ഞാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്റെ മനസ്സും ഉപയോഗിക്കുന്നുണ്ട്.
When you speak, do you use your tongue?
നിങ്ങൾ സംഭാഷണം നടത്തുമ്പോൾ നിങ്ങളുടെ നാക്ക് ഉപയോഗിക്കാറില്ലേ?
But do your words come from your tongue or from your mind?
എന്നാൽ നിങ്ങളുടെ വാക്കുകൾ എവിടെ നിന്നാണ് വരുന്നത്? നാവിന്റെ തുമ്പത്ത് നിന്നാണോ അതോ നിങ്ങളുടെ മനസ്സിൽ നിന്നാണോ?
When we speak from the Bible,
നാം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ
we also use our tongue like I'm doing right now.
ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
But behind it, it must not come from my mind. It must come from my heart, through my mind, through my tongue.
എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാനായി എന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കുന്നെന്ന് പറയുന്നു. അതിന്റെ പുറകിൽ അടിസ്ഥാനപരമായി പ്രവർത്തിക്കേണ്ടത് എന്റെ മനസ്സല്ല. മനസ്സും ഒരു മാധ്യമം മാത്രമായിരിക്കണം. ആത്മാവ് നൽകുന്ന ചിന്തകൾ ഹൃദയത്തിൽ നിന്നും ഈ മനസ്സിലൂടെ, നാവിലൂടെ വെളിയിൽ വരണം.
The mind is a servant, just like my tongue.
അതുകൊണ്ട് മനസ്സ് എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ്, നല്ല കാര്യമാണ്. പക്ഷേ നാവ് പോലെ ഒരു പങ്ക് മാത്രമേ ദൈവവചനം പങ്കിടുന്നതിൽ മനസ്സിനും ഉണ്ടാകാൻ
പാടുള്ളൂ.
ദൈവം അവിടുത്തെ നിത്യ സത്യങ്ങൾ, അത്ഭുത രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആർക്കാണ്? നിർമ്മല ഹൃദയമുള്ളവർക്കാണോ? ബുദ്ധിശക്തിയുള്ളൊരു മനസ്സുള്ളവർക്കാണോ? ദൈവം തന്റെ മന്ദിരത്തിന്റെ, ആലയത്തിന്റെ മാതൃക പഴയ നിമകാലത്ത് വെളിപ്പെടുത്തിയ രണ്ട് ഇടങ്ങളുണ്ട്.
One was the tabernacle.
ഒന്ന് സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിലാണ്.
At the age of 40, Moses had studied all the wisdom of Egypt, which means he could even know how the pyramids were built.
40 vayasu prayamayappozhekkum faravonde kottarathil valannu vanna Moseya Misraimile sarvavidha jnanam abhyasichu pyramidukal undakkunna ethavum kleshakaramaya karyam polum avan appol ariyamayirunnu.
Even today's engineers are amazed how these pyramids were built.
ഈജിപ്തിലുള്ളതായിരിക്കുന്ന പിരമിഡുകളുടെ നിർമ്മാണത്തിന്റെ പുറകിലുള്ളതായിരിക്കുന്ന വൈദഗ്ധ്യം ഇന്നത്തെ ആധുനിക എഞ്ചിനീയർമാർക്ക് പോലും ഗ്രഹിക്കുവാൻ
ബുദ്ധിമുട്ടായിരിക്കും.
40 വയസ്സുള്ള സമയത്ത് നിങ്ങൾ മോശം അടുക്കൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഭീമാകാരമായ പിരമിഡുകൾ ഉണ്ടാക്കുന്ന അതിന്റെ സാങ്കേതിക വിദ്യയൊക്കെ അവൻ പറഞ്ഞു തന്നേനെ. വളരെ ബുദ്ധിപൂർവ്വതയുള്ള തികച്ചും വൈഭവമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മോശ. എന്നാൽ ദൈവത്തിന് തന്റെ മന്ദിരത്തെക്കുറിച്ച് ആലയത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന രൂപരേഖ, അതിന്റെ ബ്ലൂ പ്രിന്റ് ദൈവം ആ സമയത്ത് മോശയ്ക്ക് വെളിപ്പെടുത്തി
കൊടുക്കുന്നില്ല.
ദൈവത്തിന് പറയാനുള്ളത്, മോശെ നിന്നെ ഞാന് മരുഭൂമിയിലേക്ക് നടത്തി ആടുകളെ നിന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയിക്കുന്ന ദീർഘ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഈ ബുദ്ധിശക്തിയും ബുദ്ധിപൂർവ്വതയും ആശ്രയിക്കാതെ എന്നെ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്നെ ബലഹീനനാക്കിയതിനു ശേഷം ഞാൻ നിന്നോട്
സംസാരിക്കാം.
നിങ്ങള് പഴയ നിയമത്തില് സംഭവന കൂടാരത്തെ കുറിച്ചുള്ള വർണ്ണന വിവരണങ്ങൾ വായിച്ചിട്ടില്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് പോലും അതിനേക്കാളും മെച്ചമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 80 വയസ്സിൽ ബലഹീനനായ നിലയിൽ ദൈവം ആ പദ്ധതി അവനോട് പറഞ്ഞു
കൊടുത്തു.
നിങ്ങൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? 40 വയസ്സുള്ളപ്പോള് സമാഗമന കൂടാരം ഉണ്ടാക്കാനുള്ള ആ പദ്ധതി രൂപരേഖ ദൈവം അപ്പം മോശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ
മോഡിഫൈഡ് എവ്രി ഡീറ്റെയിൽ ഓഫ് ദാറ്റ്.
ഒരു കാര്യം നിശ്ചയമാണ്, അതിന്റെ ബുദ്ധിപൂർവ്വത കൊണ്ട് ദൈവം നൽകിയ അളവുകളും പദാർത്ഥങ്ങളും എല്ലാം വ്യത്യാസപ്പെടുത്തി മനോഹരമായ ഒരു സൗധ ഉണ്ടാക്കി.
ഫാന്റാസ്റ്റിക് മൊബൈൽ പിരമിഡ് ഇൻ ദി വിൽഡർനെസ്.
വലിയ പിരമിഡുകൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന്റെ കൂടാരം അവിടുത്തെ ഹൃദയത്തിലുള്ള മാതൃകയുടെ സ്ഥാനത്ത് മനോഹരമായിരിക്കുന്ന മൊബൈൽ പിരമിഡ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാവുന്ന അതാണല്ലോ കൂടാരം. അങ്ങനെ ഒരു കൂടാരം മോശ ഉണ്ടാക്കി. ദൈവം പിന്നീട് നൽകിയ മാതൃക അനുസരിച്ച് ഉണ്ടാക്കി വെച്ച ഈ വെളിയിന്ന് കണ്ട ഭംഗിയില്ലാത്ത കൂടാരമുണ്ടല്ലോ, അതിനേക്കാളും 1000 മടങ്ങ് മനോഹരമായിരിക്കുന്ന ഒരു കൂടാരം ദൈവത്തിന്റെ നാമത്തിൽ അവൻ അവിടെ ഉണ്ടാക്കി. ബാക്കി എല്ലാം ഉണ്ടായിരുന്നേനും, പക്ഷെ ഒറ്റ കാര്യത്തിന്റെ കുറവേ ആ കൂടാരത്തിന് ഉണ്ടായിരിക്കുള്ളായിരുന്നു. അതെന്താണെന്നറിയാമോ? ദൈവ തേജസ് മാത്രം കാണത്തില്ല. ഇന്നത്തെ പല സഭകളുടെയും പ്രശ്നം അത്
തന്നെയാണ്. Preachers have modified God's plan for the church. It's wonderful. Everything missing is God's glory.
ദൈവം പ്രസംഗിക്കുന്ന നിരവധി ആളുകൾ ഈ കാലഘട്ടങ്ങളിലൂടെ നീളം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ദൈവം നൽകിയ രൂപരേഖ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങൾ അതിന് ഭേദം വരുത്തി പരിഷ്കരിച്ച് മനോഹരമാക്കി എല്ലാം ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ദൈവ തേജസ് മാത്രമേ.
Many people have modified God's plan of raising finances for his work.
ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്ന മാർഗം ദൈവം നൽകിയതിനെ പരിഷ്കരിച്ച് അവരുടെ പദ്ധതികളിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുകയാണ്.
God wants us to trust him.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവിടുത്തെ വിശ്വസിക്കണമെന്നുള്ളതാണ്.
If we do that, we won't get much money for God's work.
പക്ഷേ സഹോദരങ്ങൾക്കൊക്കെ തോന്നുന്ന എന്നറിയാമോ, നമ്മൾ അങ്ങനെ അങ്ങ് കണ്ണടച്ച് ദൈവത്തെ മാത്രം വിശ്വസിച്ചാൽ ഈ ആവശ്യമുള്ള പണമൊക്കെ എവിടുന്ന് കിട്ടാനാ?
So we have to send pictures and reports and photographs and convince people that we need this money for God's work in India.
Adonda Indiyile etrayum aavashyamulla ee rajyathe kartavinte velakku vendi photogalum adu pole thana reportugalum okke ayitte aalukale bodhyapeduthi panam swaroopikkanam.
Do they make more money than those who trust God?
Devathe vishwasikkunna aalukalekkal adhigam panam avarude kaivisham varunnille.
10,000 times more they make.
Njan parayam 10,000 madang ദൈവത്തെ വിശ്വസിക്കുന്നവരെക്കാൾ അധികം പണം ഇങ്ങനെയുള്ള പ്രവർത്തകരുടെ കൈകളിൽ വന്നു
ചേരും.
എന്നാൽ ഒരു കാര്യത്തിന്റെ മാത്രം കുറവേ ഉണ്ടാവുകയുള്ളൂ, ദൈവത്തിന്റെ തേജസ് മാത്രം ആ കാര്യത്തിൽ
ഉണ്ടാവുകയുള്ളൂ.
അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ ക്രിസ്തീയ സൗധങ്ങളിലുള്ള വലിയ സംഘടനകൾ അവ മുഴുവനും അഴിമതിയിലും അന്യോന്യമുള്ളതായിരിക്കുന്ന മത്സരത്തിലും പെട്ട് ദൈവ തേജസ് നഷ്ടപ്പെട്ട പ്രസ്ഥാനങ്ങളായി തുടരുകയാണ്.
Okay, let me ask you a question, all of you great Bible scholars sitting in front of me.
എന്നെ മുൻവഹിക്കുന്ന വേദ പണ്ഡിതന്മാരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ.
You look like great Bible scholars.
നിങ്ങൾ ആരും എന്നോട് പറഞ്ഞതല്ല നിങ്ങളൊക്കെ വലിയ ജ്ഞാനികളാണെന്ന്. പക്ഷെ നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ വലിയ ദൈവ വചന പണ്ഡിതന്മാരാണെന്ന്.
To whom did God reveal his plan for the temple?
പുതിയ ഈ കൂടാരത്തിന് ശേഷം ഒരു ദൈവത്തിനായിട്ട് ഒരു ആലയം, ഒരു സൗധം ഈ എടുത്തുകൊണ്ട് പോകുന്നതല്ല, അല്ലാത്ത ഒരു സൗധം ഉണ്ടാക്കാൻ ആർക്കാ ദൈവം പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തത്?
Most people would say Solomon.
മിക്കവരും പറയും ശലോമോനാണ് ദൈവം അതിന്റെ പ്ലാന് വെളിപ്പെടുത്തിയത്.
Solomon built the temple.
ശലോമോനാണ് ആ ദേവാലയം പണിതത് എന്നുള്ളത് സത്യമാണ്.
Humanly speaking, he was the wisest man that ever lived.
മനുഷ്യമായ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയായിരുന്നു ശലോമോൻ.
But read 1 Chronicles 28.
എന്നാൽ നിങ്ങൾ ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായത്തിൽ നിന്നും ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക.
Verses 11 to 19.
28 അധ്യായം, ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം.
This is just before David died.
ദാവീദിന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള സന്ദർഭമാണ്.
David gave his Solomon the plan of the porch of the temple.
അവിടെ നാം വായിക്കുന്നത് ദേവാലയത്തിന്റെ വിവിധ കൃപാസനം, അതുപോലെ മണ്ഡപം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള മാതൃക ദാവീദ് തന്റെ മകനായ ശലോമോന് കൊടുത്തു എന്നാണ്
എഴുതിയിരിക്കുന്നത്.
കർത്താവിന്റെ ആലയത്തിനെ സംബന്ധിച്ചുള്ള പ്രാകാരങ്ങൾ, ഇതിനെക്കുറിച്ച് എല്ലാം തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൻ മകനെ
അറിയിച്ചു.
അവിടെ ഓരോ വിഷയങ്ങളും വിശദമായിട്ട് പറഞ്ഞു.
How to divide the priests, what work to give to each of them, verse 13.
പുരോഹിതന്മാർക്ക് എന്തെല്ലാം ശുശ്രൂഷകൾ കൊടുക്കണം, അവരെങ്ങനെ വിഭാഗിക്കണം, ഇതൊക്കെ 13 വാക്യത്തിലുണ്ട്.
ഈവൻ ദ സ്പൂൺസ് ആൻഡ് വെസൽസ്, വേഴ്സ് 14.
ദൈവാലയത്തിലുള്ളതായിരിക്കുന്ന ഉപകരണങ്ങളുടെ ഒക്കെ 14 വാക്യത്തിൽ കാണുന്ന പോലെ ഓരോ ഉപകരണങ്ങളെ കുറിച്ചും.
ഹൗ മച്ച് വെയ്റ്റ് ഓഫ് ഗോൾഡ് ടു യൂസ് ഫോർ ദ ലാംപ് സ്റ്റാൻഡ്, വേഴ്സ് 15.
15 വാക്യത്തിലുണ്ട് സ്വർണ്ണ ദീപങ്ങൾ ഉണ്ടാക്കണം, അവയ്ക്ക് എന്തുമാത്രം സ്വർണ്ണം ഉപയോഗിക്കണം എന്നുപോലും പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ദ ഫോർക്സ്, വേഴ്സ് 17.
17 വാക്യം നോക്കിക്കട്ടെ, മുൾക്കൊളുത്തുകൾ, ഫോർക്ക്, ആ കൊളുത്ത് കൊത്തിയെടുക്കാനുള്ള അതിന്റെ കാര്യം പോലും വിശദമായി
പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ ഓർക്കണം, ദാവീദ് അപ്പനാണെങ്കിലും ഏറ്റവും ജ്ഞാനിയായ മകനായ ശലോമോനോടാ പറയുന്നത് ഒരു മുൾക്കൊളുത്ത് ഉണ്ടാക്കാനായിട്ട്, ഒരു കരണ്ടി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം.
Right down to the last detail, finally he said in verse 19, the Lord made me understand in writing by his hand upon me all the details of this pattern.
ആ 19 വാക്യത്തില് ദാവീദ് പറയുകയാണ്, ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ടെഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു.
Second question.
രണ്ടാമത്തെ ചോദ്യം,
Who raised all the money for building this fantastic multi-crore rupee temple?
കോടിക്കണക്കിന് രൂപ ഇന്നത്തെ നിലയിൽ ചെലവഴിച്ച് പണിത, ദൈവത്തിന് വേണ്ടി പണിത ഈ മനോഹരമായിരിക്കുന്ന സൌധം, ഈ ആലയം, ഇതിനാവശ്യമുള്ള പണം, സമ്പത്ത്, വസ്തുവകൾ സ്വരൂപിച്ചതാരാ? ദാവീദാണെന്നാണ് നാം അവിടെ കാണുന്നത്.
29
അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്.
I provided gold, silver, bronze, iron, everything, wood and down to the smallest little stones and everything he provided.
നോക്കിയാട്ടെ, ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടി എന്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ്, കല്ല്, ഖചിത പ്രവൃത്തികൾക്ക് കല്ല്, നാനാവർണമുള്ള കല്ല്, എല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്നു.
Because he says in verse 1, my son is young and inexperienced, he doesn't know anything.
ഒന്നാം വാക്യത്തിൽ വൃദ്ധനായ ദാവീദ് പറയുന്ന വാക്കുകൾ നോക്കുക, സർവ്വസഭയോടും ആ പറയുന്നത്, മോനോട് മാത്രമല്ല കേട്ടോ, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു. ശലോമോൻ, മകനായ ശലോമോൻ വളരെ ബുദ്ധിപൂർവ്വതയുള്ള വ്യക്തിയായിരുന്നു.
David was a man after God's own.
എന്നാൽ ദാവീദിന്റെ കാര്യം അവന്റെ ഹൃദയത്തിന്റെ വ്യത്യാസമായിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
Don't forget that. God reveals his plan to the man whose heart is good, not the one whose head is clever.
സഹോദരങ്ങളെ, ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവം വലിയ ബുദ്ധിശാലികൾക്കല്ല അവിടുത്തെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, നിർമ്മല ഹൃദയമുള്ള അവിടുത്തെ ഹൃദയപ്രകാരമുള്ളവർക്കാണ് കർത്താവ് അവിടുത്തെ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുത്തത്.
Okay, paradox number 5.
കൃത്യജീവിതത്തിന്റെ 3-ാമത്തെ വൈരുദ്ധ്യം എന്താണെന്ന്, 5-ാമത്തെ വൈരുദ്ധ്യം എന്താണെന്ന് നോക്കാം.
We have to give in order to receive.
നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1-ാമത് നാം എന്ത് ചെയ്യണം? കൊടുക്കാൻ തുടങ്ങണം.
Give Luke 6:38.
ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും.
Now you'll think I'm going to speak on money. I'm sorry to disappoint you.
നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും നാൾ കേട്ടിട്ടില്ലെങ്കിലും ഇപ്പൊ സഹോദരന് കർത്താവിനായിട്ട് പണം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോവുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തും എന്നുള്ളതിൽ ദുഃഖിക്കുന്നു.
ദുഃഖിക്കുന്നില്ല,
നിങ്ങൾക്ക് നിരാശ ഉണ്ടായാലും സാരമില്ല, അത് അല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്.
ബിക്കോസ് ദി ഫസ്റ്റ് തിങ് ഗോഡ് വാണ്ട്സ് അസ് ടു ഗിവ് ഈസ് നോട്ട് ഔർ മണി.
കാരണം ദൈവം നമ്മോട് ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പണമേ അല്ല.
If you catch the fish, the money will automatically come in the fish's mouth. You don't have to worry about the money.
ഗിരിലക്കടലിൽ ഒരു ചൂണ്ടയിട്ട് നിങ്ങൾ ഒരു മീനെ പിടിച്ചാൽ അതിന്റെ വായിൽ വയറ്റിലെ ചതുദ്രഹ്മ പണം ഉണ്ടായിരിക്കും.
So we go for the fish, we don't go for the money.
അതുകൊണ്ട് നാം മീനെ പിടിക്കുന്ന കാര്യത്തിലാണ് നമുക്ക് താല്പര്യം, അതിന്റെ വയറ്റിലുള്ള പൈസ അതല്ല നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം.
If we open the mouth, there's no money, we are quite happy.
നിനക്കറിയാമല്ലോ ആ മീന്റെ വാ തുറന്നു നോക്കിയാലും പണമൊന്നുമില്ല, നിരാശപ്പെടണ്ട.
We are only interested in the fish.
നമ്മൾ ആ മത്സ്യത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് താല്പര്യമുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പണമല്ല കർത്താവിന്റെ ലക്ഷ്യം, നമ്മുടെ ഹൃദയത്തിലും അതല്ല. മിക്ക പ്രസംഗരും കടലിൽ ചൂണ്ടയിടുമ്പോൾ അവര് സ്വർണം ചൂണ്ടയിട്ട് പിടിക്കാനാണ് ശ്രമിക്കുന്നത്, മീനെ അല്ല. ആ സ്വർണത്തിലല്ല അവർക്ക്, ആ മത്സ്യത്തിലല്ല
താല്പര്യം.
മിക്കപ്പോഴും സംഭവിക്കുന്ന ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? മീനെ പിടിച്ചെന്നിരിക്കട്ടെ, ബുദ്ധിമുട്ടി ഒരു മീനെ പിടിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ സ്വർണ്ണ നാണയം എടുത്തിട്ട് മീനെ വലിച്ചെറിയുന്ന ഒരു ശുശ്രൂഷ.
What does God want from us first?
ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്?
He who made the heavens and the earth and all the gold in the world, he's not begging us for our money.
ആകാശത്തെയും ഭൂമിയെയും ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും ഉളവാക്കിയവൻ നമ്മുടെ പേഴ്സിലെ പണം അന്വേഷിച്ചല്ല നമ്മെ വിളിക്കുന്നത്.
He wants our life.
നമ്മുടെ ജീവിതത്തെ മുഴുവനാണ് കർത്താവിന് വേണ്ടത്.
See what Paul says in 2 Corinthians.
കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക.
Chapter 8.
എട്ടാമത്തെ അധ്യായം നോക്കാം.
Talking about the Macedonian Christians who gave a lot of their money for the Lord's work.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ധാരാളം പണം നൽകിയതായിരിക്കുന്ന മക്കദോനിയയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്.
It says in verse 5, they first gave themselves to the Lord, which surprised us. We didn't expect that.
രണ്ട് കൊരിന്ത്യർ എട്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് നോക്കിയാട്ടെ, മക്കദോനിയയിലുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ്, അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിന് കൊടുത്തു. അത് ഞങ്ങൾക്ക് അത്ഭുതകരമായ വിഷയമാണ്.
That's the way. We first give ourselves.
നമ്മെ തന്നെ ഒന്നാമത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന
കാര്യം.
ദൈവം അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്.
ഐ റിമെമ്പർ വൺസ് വെൻ ഐ വാസ് കമ്മിങ് ഫ്രം അബ്രോഡ്.
ഞാനൊരിക്കൽ വിദേശ യാത്ര കഴിഞ്ഞ് ഒരിക്കൽ മടങ്ങി വരുന്ന സമയത്ത്
ദി ലോർഡ് സെഡ് ടു മീ,
കർത്താവിനോട് പറഞ്ഞു,
എനിത്തിങ് ദാറ്റ് യു ഹാവ് ബോട്ട് അബ്രോഡ് പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് യുവർ സൂട്ട്കേസ്, നോട്ട് ഹിഡൻ അണ്ടർനീത്ത് സോ കസ്റ്റംസ് പീപ്പിൾ ഡോണ്ട് സീ ഇറ്റ്.
വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്, കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ കുറച്ചുകൂടെ കർശനമായിരുന്ന കാലത്ത് എന്നോട് കർത്താവ് പറഞ്ഞു, വെളിയിൽ നിന്ന് വിദേശ രാജ്യത്ത് നിന്ന് നീ വാങ്ങിച്ചിട്ടുള്ള ഇവിടെ കിട്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും അടിയിൽ ഒളിച്ചു വെക്കണ്ട, പെട്ടിയുടെ മുകളിൽ തന്നെ നീ വെച്ചേക്കണം, പരിശോധിക്കുന്നവർ ആദ്യം അത് കാണട്ടെ. കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വന്നാൽ അതിന് നീ മടിക്കണ്ട, നിനക്ക് അതിനാവശ്യമുള്ള പണം നൽകുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു.
ഐ ഹാവ് നോ ഷോർട്ടേജ് ഓഫ് മണി.
എനിക്ക് ലോകത്തിൽ പണത്തിന് പഞ്ഞമില്ല എന്ന് കർത്താവ് അന്ന് എന്നോട് പറഞ്ഞു.
When you file your income tax return, write down the last detail.
നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള കണക്ക് കൊടുക്കുമ്പോൾ, ഏറ്റവും ചെറിയ ഒരു വരുമാനം പോലും വിട്ടുകളയാതെ കാണിക്കുക.
The Lord said to me, these are the words that stuck in my mind.
അന്ന് കർത്താവ് എന്നോട് എന്റെ ഹൃദയത്തിൽ സംസാരിച്ച വചനങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ മായാതെയുണ്ട്.
I have no shortage of money. But I have a great shortage of righteous people.
കർത്താവ് പറഞ്ഞു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും എനിക്കുള്ളതാണ്, പണത്തിന് എനിക്ക് ദാരിദ്ര്യമില്ല, എന്നാൽ നീതിബോധമുള്ള സത്യസന്ധതയുള്ള മനുഷ്യരെയാണ് എനിക്ക് ലഭ്യമാകാത്തത്.
Last year I went to my auditor to file my personal income tax return.
കഴിഞ്ഞ വർഷവും ഞാൻ എന്റെ ഓഡിറ്ററെ അടുക്കൽ ചെന്ന് എന്റെ ഇൻകം ടാക്സിന്റെ എന്റെ വരുമാനത്തിന്റെ റിട്ടേൺ ഞാൻ കൊടുക്കാനിടയായി.
I do a little business to support myself that I've done for the last 27 years.
കഴിഞ്ഞ 27 വർഷമായിട്ട് എന്റെ സ്വന്തം ജീവിതത്തിൽ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വരുമാനം എനിക്ക് ലഭിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ്സിൽ നിന്നാണ്.
He had left out something there.
ആ ഇൻകം ടാക്സ് റിട്ടേൺ ശരിയാക്കി തന്ന ഓഡിറ്റർ ഒരു പ്രത്യേക വരുമാനം കാണിക്കുവാൻ അദ്ദേഹം
വിട്ടുപോയി.
1500 രൂപ കൂടെ ആ വരുമാനം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്റെ ഓഡിറ്റർ എന്നോട് പറഞ്ഞു, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു കൊച്ചു കാര്യമല്ലേ, ഇതെല്ലാം ഫൈൻ ചെയ്തു വിട്ടുകളയുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതങ്ങനെ വിട്ടുകളയാൻ പറ്റുകയില്ല, അത്
ചേർക്കണം.
എന്റെ ഓഡിറ്റർ തികച്ചും അത്ഭുതപ്പെട്ടുപോയി. സാധാരണഗതിയിൽ ആളുകൾ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും പ്രത്യേക വരുമാന മാർഗം ടാക്സ് റിട്ടേണിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ ആളുകൾ ശ്രമിക്കുന്നത്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, 1500 രൂപയും കൂടെ ഞാൻ ടാക്സ് കൊടുത്തോളാം, ഈ വരുമാനം കൂടെ ചേർക്കാൻ വിട്ടുപോയി ചേർക്കണമെന്ന്. ആ ഓഡിറ്റർ ഒരു ക്രിസ്ത്യാനി അല്ല, നാമത്തെ ക്രിസ്ത്യാനി പോലും അല്ല.
Later on, when he had needed some spiritual advice, he rang me up and said, "Can you please come and give me some advice?"
എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് ഒരു ആത്മീയ വിഷയത്തിൽ തന്റെ ചില പ്രശ്നങ്ങളുടെ മുൻപിൽ ആത്മീയ ഒരു ഉപദേശം ആവശ്യമുള്ളപ്പോൾ എന്നെ ഫോൺ വിളിച്ച് എന്നോട് അദ്ദേഹം ആലോചന ചോദിക്കാനിടയായി.
If your testimony is right, they'll know whom to come to when they have a need.
നിങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം ശരിയായിട്ടുള്ളതാണെങ്കിൽ സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ അവരാരുടെ അടുക്കിലേക്ക് പോകണമെന്നുള്ളത് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടി
വരികയാണ്.
ദൈവത്തിന് നിങ്ങളുടെ ഹൃദയമാണ് ആവശ്യമായിരിക്കുന്നത്. കലവറ കൂടാതെ കർത്താവിന് നിങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക.
You want health?
നിങ്ങൾക്ക് ആരോഗ്യം ആവശ്യമുണ്ടോ?
Use your health for God. God will give you health.
നിങ്ങളുടെ ആരോഗ്യം കർത്താവിന്റെ നാമ മഹത്വത്തിനായി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുമോ, അവൻ നിങ്ങൾക്ക് ആരോഗ്യം
നൽകും.
വർഷങ്ങളായുള്ള അനുഭവത്തിൽ നിന്നും എനിക്ക് ഈ കാര്യം സാക്ഷിക്കുവാനിടയായി.
We've had the church in Bangalore for 29 years.
കഴിഞ്ഞ 29 വർഷമായി ബാംഗ്ലൂരിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് രൂപം കൊണ്ടിരുന്നു.
As far as I can remember, I have never missed one meeting except when I was in hospital for 10 days.
10 ദിവസം ഹോസ്പിറ്റലിൽ ആയിരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ ഒരു ദിവസം പോലും ഞാൻ അവിടെ ആയിരുന്ന സമയങ്ങളിൽ സഭയിലെ ഒരു മീറ്റിംഗ് പോലും എനിക്ക് മുടക്കേണ്ടി വന്നിട്ടില്ല. പനിയായിട്ട് പല സമയങ്ങളിലും ഞാൻ കിടക്കയിലായ സമയങ്ങളുണ്ട്. ആ സമയത്തും മീറ്റിംഗിന് പോയി മടങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പനിയില്ല. ഒരു മണിക്കൂർ ദൈവവചനം സംസാരിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ചില സമയത്ത് പനി പൂർണ്ണമായും വിട്ടുമാറിയിട്ടുണ്ട്. ചില സമയത്ത് വീണ്ടും പനി ബാധിച്ചവനായി ഞാൻ കുറെ സമയം കൂടെ കിടക്കയിൽ കിടക്കേണ്ടി വന്നിട്ടുമുണ്ട്.
I have experienced health numerous times when I've given it for the Lord's work.
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ആരോഗ്യത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് അനേക തവണ ദൈവം നൽകുന്ന ദിവ്യമായിരിക്കുന്ന രോഗസൌഖ്യം അനുഭവിപ്പാൻ കർത്താവിന് ഇടയാക്കിയിട്ടുണ്ട്.
I worked for 8 years as a naval officer and earned a lot of money.
എന്റെ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ 8 വർഷക്കാലം നേവിയിലെ ഒരു ഓഫീസറായി ജോലി ചെയ്ത് ധാരാളം പണം എനിക്ക് വരുമാനമായി ശമ്പളമായി ലഭിച്ചു.
I gave it all away except my personal needs for the Lord's work and left the Navy with zero in my bank account.
അവിവാഹിതനായിരുന്ന ഞാൻ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയുള്ള തുച്ഛമായ ഒരു തുക എടുത്തതിനു ശേഷം ബാക്കിയുള്ള പണം മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാസം തോറും കൊടുത്തു വരികയായിരുന്നു.
And in the last 38 years, God has given me back 100 times, just like it says in His Word.
എന്നാൽ എന്റെ നേവിയിലെ ജോലി ഉപേക്ഷിച്ചതിനു ശേഷം ഇന്ന് 38 വർഷമായിരിക്കുന്നു. അന്ന് ലഭിച്ചതിനെക്കാളും എത്രയോ മടങ്ങ് കർത്താവ് തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് സമൃദ്ധിയായി എനിക്ക് നാളുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
I'm not saying people gave me.
ആളുകൾ തന്നു എനിക്ക് എന്നല്ല ഞാൻ പറയുന്നത്. മറ്റേ പല പ്രസംഗകർക്കും പറയാനുള്ള സാക്ഷ്യം അതാണ്.
God has prospered my business 1,000 times more than I expected.
ഞാൻ എന്റെ ഭാവനയിൽ ചിന്തിച്ച് പ്രതീക്ഷിച്ചതിലും 1,000 മടങ്ങ് നന്നായിട്ട് ഞാൻ ചെയ്യുന്ന ആ ചെറിയ ബിസിനസിനെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ കർത്താവിന് മനസ്സുണ്ടായി.
I cannot believe it.
എനിക്ക് പോലും അത് അവിശ്വസനീയമായ കാര്യമാണ്.
He has repaid, not by my sending letters to people to support me, but from my own business he supported me.
എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞ ആളുകൾക്ക് അപേക്ഷ കത്തുകൾ അയച്ച് ആ വഴി എനിക്ക് കിട്ടിയ പണമല്ല, മറിച്ച് കർത്താവിനായി ഞാൻ കൊടുത്തതിന്റെ കാര്യം കണക്ക് തീർത്ത് 10 മടങ്ങ് കർത്താവ് തരികയാണ്.
I never put my own needs before God's word.
ഞാൻ ഒരിക്കൽ പോലും എന്റെ വ്യക്തിപരമായ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കർത്താവിന്റെ വേലയുടെ ആവശ്യത്തിന്റെ മുൻപിൽ ഞാൻ ഒരിക്കലും വെച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് ഇന്നും മാറ്റമില്ല. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതം ഒന്നാമതായി, നിങ്ങളുടെ പണവും നിങ്ങൾക്കുള്ളതെല്ലാം അതോട് ചേർന്ന്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് ആരോ എന്നോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, സഹോദരന് എന്തുകൊണ്ടാണ് ഈ ദൈവവചനം ഇത്രയധികം ഓർത്തിരിക്കുന്നത്,
എന്തുകൊണ്ടാണ്?
ഞാൻ ആ ചോദിച്ച ആത്മാർത്ഥയോട് ചോദിച്ച സഹോദരനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു
തരാം.
എന്റെ ജീവിതത്തിൽ എന്റെ ഹൃദയത്തെ അനുഗ്രഹിക്കുന്ന ഒരു വചനം എനിക്ക് ദൈവവചനത്തിൽ നിന്ന് കിട്ടുമ്പം ഞാൻ അത് കൊടുക്കാനായിട്ട് എനിക്ക് വലിയ ഉത്സാഹമാണ്.
Either in a letter or an email or in person conversation or in a meeting.
ഞാന് ഒരു പക്ഷെങ്കില് സംസാരിക്കുന്ന ഒരു വ്യക്തിപരമായ സംഭാഷണത്തിലാകാം, മറ്റൊരാളിനൊരു കത്തെഴുതുമ്പോഴാകാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇതുപോലെ ദൈവത്തിനെ സംസാരിക്കുമ്പോഴാകാം, എനിക്ക് ദൈവം തന്ന എന്നെ അനുഗ്രഹിച്ച വചനം ഞാൻ ഉള്ളിൽ പൂഴ്ത്തിവെക്കാതെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നോണ്ട് ദൈവം സമൃദ്ധിയായി എനിക്ക് പിന്നെയും
തന്നുകൊണ്ടിരിക്കും.
സദൃശ്യവാക്യങ്ങൾ 11 അധ്യായത്തിന്റെ 25 വാക്യം നമ്മൾ പലർക്കും അറിയാം, നനയ്ക്കുന്നത് ആരാണോ അവന് നനയ്ക്കപ്പെടും.